السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، مهماني رايا സഹോദരങ്ങളെ, സഹോദരിമാരെ, മയ്യത്ത് പരിപാല പഠനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്, മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ മരണപ്പെട്ട ഉടനെ നാം എന്തൊക്കെ ചെയ്തു കൊടുക്കണം, അതിനുശേഷം കുളിപ്പിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്നലെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിലൊരു 5 കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ഓർമ്മപ്പെടുത്താനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്നലെ നാം പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, കുളിപ്പിക്കുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് പറയൽ അത് സുന്നത്തായ കാര്യമാണ്, അത് വാജിബല്ല, മറിച്ച് സുന്നത്തായ ഒരു കാര്യമാണ് എന്ന് ഇമാം അഹമ്മദ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, കുളിപ്പിക്കുന്നതിന് മുമ്പ് വുളു എടുത്തതിന് ശേഷം ആദ്യമായി നമ്മൾ കഴുകേണ്ടത് തലയുടെ ഭാഗമാണ്. തല കഴുകുന്ന സമയത്ത് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, തലയിൽ നല്ല, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ സിദുർ പോലെയുള്ള അല്ലെങ്കിൽ ഷാമ്പു പോലെയുള്ള പതയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു ഉപയോഗിക്കുക, അഥവാ തലയിലുള്ള എന്തെങ്കിലുമൊക്കെ കച്ചറകളും മറ്റുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. രണ്ടാമത്തെ കാര്യം, തലയോട്ടിയുടെ അകത്തേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല, സുന്നത്തായ കാര്യമാണ്. തലയോട്ടിയുടെ അകത്തേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്, നിർബന്ധമുള്ള കാര്യമല്ല. അങ്ങനെ എത്തിക്കുകയാണ് എങ്കിൽ നല്ലത്. നല്ല കട്ടിയുള്ള മുടിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പുറമെയുള്ള ബാഹ്യമായ മുടിയിൽ വെള്ളം എത്തിയാൽ തന്നെ ആ കുളി ശരിയാകുന്നതാണ്. മൂന്നാമത്തെ കാര്യം, മുടി ചീകേണ്ടതില്ല. തലയുടെ മുടി ചീകേണ്ടതോ നേരെയാക്കേണ്ടതോ ഇല്ല, അങ്ങനെ ചെയ്യരുത് എന്നാണ്. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുടി അതിൽ നിന്നും പോരാനുള്ള സാധ്യതയുണ്ട്, മയ്യത്തിന്റെ മുടി അതിൽ നിന്നും പോരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യേണ്ടതില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ തല കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഇന്നലെ ഒരാൾ ചോദിച്ച ഒരു സംശയമാണ്, എങ്ങനെയാണ് സ്ത്രീയുടെ മുടി മെടഞ്ഞു കെട്ടുക എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. 3 സ്ത്രീയുടെ മുടി മെടഞ്ഞു കെട്ടേണ്ടത്. 1, മുൻഭാഗത്ത് നിന്നാണ്. അവിടെ തലയുടെ ഏറ്റവും മുൻഭാഗത്ത് നിന്ന് വലിയൊരു കെട്ട് അവിടെ നിന്ന് കിട്ടും, ഏറ്റവും വലിയൊരു കെട്ട് അതാണ്. പിന്നീട് 2, ഇടതുഭാഗത്തുനിന്നും വലതുഭാഗത്തുനിന്നും, ചെവിക്ക് മുകളിലായിട്ടുള്ള ഭാഗത്ത് നിന്നും ഓരോന്ന് വീതം, അങ്ങനെ 3 മെടഞ്ഞ് കെട്ടുക. അത് ധാരാളം മുടിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക. അവരുടേത് മുടി ചീകേണ്ടതില്ല, അങ്ങനെ ചീകിയിട്ട് മുടി കളയുന്ന ഒരവസ്ഥ ഉണ്ടാകേണ്ടതില്ല. 4 കാര്യം, ആർക്കൊക്കെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടാത്തത്? മയ്യത്ത് കുളിപ്പിക്കേണ്ടാത്ത 2 വിഭാഗം ആളുകളുണ്ട്. 1, യുദ്ധക്കളത്തിൽ മരണപ്പെടുന്ന പോരാളിക്ക്, ഷഹീദിന് മയ്യത്ത് കുളിപ്പിക്കേണ്ടതില്ല. ഇപ്പൊ ബദറിലെ ശുഹദാക്കൾക്കും ഉഹുദിലെ ശുഹദാക്കളെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിപ്പിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ മറമാടുക എന്നതാണ് ചെയ്യേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് അവർക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. എന്നാൽ മനസ്സിലാക്കണം, ഇത് യുദ്ധക്കളത്തിൽ പോരാടി മരിക്കുന്ന ശുഹദാക്കൾക്ക് മാത്രമാണ്. അതല്ലാതെ തന്നെ ദുനിയാവിന്റെ അഹ്കാമിൽ ശുഹദാക്കളായി ആഖിറത്തിന്റെ അഹ്കാമിൽ ശുഹദാക്കളായി എണ്ണപ്പെടുന്ന ചില വിഭാഗങ്ങളുണ്ട്. ഒരാള് ഒരക്രമിയുടെ കയ്യിൽ നിന്നും അക്രമം ഏറ്റുകൊണ്ട് മരിച്ചാൽ അയാൾ ഷഹീദാണ്, അല്ലെങ്കിൽ വള്ളത്തിൽ മുങ്ങി മരിച്ചാൽ അയാൾ ഷഹീദാണ്, എന്തെങ്കിലുമൊക്കെ കെട്ടിടം ഇടിഞ്ഞ് അതിനിടയിൽ പെട്ടുകൊണ്ട് മരിച്ചാൽ ഷഹീദാണ്, വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ വന്ന് മരിച്ചാൽ ഷഹീദാണ്. ഇങ്ങനെ ശുഹദാക്കളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഷഹീദായാലും അവരെ കുളിപ്പിക്കേണ്ടതുണ്ട്. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, യുദ്ധക്കളത്തിൽ നിന്ന് പോരാടുന്ന ശുഹദാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ കുളിപ്പിക്കേണ്ടതില്ല. 2 വിഭാഗം കുളിപ്പിക്കേണ്ടാത്തതില്ലാത്തത്, 4 പ്രായമില്ലാത്ത, അഥവാ വയറ്റിൽ 4 ആകുന്നതിന് മുമ്പ് തന്നെ ഒരു കുട്ടി അത് മരണപ്പെടുകയാണ് എങ്കിൽ അതിന് കുളിപ്പിക്കേണ്ടതില്ല. ഇപ്പൊ 3 ഗർഭമലസിപ്പോയി, അല്ലെങ്കിൽ 2 ഗർഭമലസിപ്പോയി, അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് ജീവനുള്ളതായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. കാരണം ഹദീസുകളിൽ കാണാൻ സാധിക്കും, 120 ആകുമ്പോഴാണ് ഹദീസിൽ കാണാം റൂഹ് ഊതപ്പെടുന്നത്, അപ്പോഴാണ് അതിന് ജീവനുള്ളതായി പരിഗണിക്കുന്നത്. അതിനുശേഷം കുട്ടി അലസി പോവുകയാണ് എങ്കിലാണ് അതിന് ഇതിൻ്റെതായ അഹ്കാമുകളൊക്കെ മയ്യത്ത് കുളിപ്പിക്കുക, കഫം പുടവ് ധരിപ്പിക്കുക, അങ്ങനെ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുക, മുസ്ലിമീങ്ങളുടെ മക്ബറയിൽ മറവാടുക പോലെയുള്ള അഹ്കാമുകൾ അപ്പോൾ മാത്രമാണ്. അതല്ല എങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് അതിനെ കുഴിച്ചിടുക എന്നുള്ളത് തന്നെ മതിയായതാണ്. കാരണം അതൊരു മനുഷ്യ ജീവിയായി പരിഗണിക്കപ്പെടുന്നത് 4 മാസം തികയുമ്പോഴാണ്. ഈ രണ്ട് വിഭാഗം ആളുകൾ കുളിപ്പിക്കേണ്ടതില്ല എന്ന കാര്യം. 5-ാമത്തെ കാര്യം സഹോദരങ്ങളെ, മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പൊ ചില മയ്യത്ത് മൃതദേഹം അത് നന്നായി കത്തി എരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ രൂപത്തിൽ കത്തി ചാമ്പലായിട്ടോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ കുളിപ്പിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. വലിയ പൊള്ളലുകൾ ഏറ്റിട്ടുള്ള ഒരു ശരീരത്തെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ശരീരഭാഗങ്ങളെ കടർന്ന് നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ആ മയ്യത്തിനെ കുളിപ്പിക്കേണ്ടതില്ല. അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സാംക്രമികമായ രോഗങ്ങളൊക്കെ ഉള്ള അവസ്ഥ ഉണ്ടാകാം, പ്ലേഗ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ള അവസ്ഥ ഉണ്ടാകാം. അങ്ങനെ വെള്ളം തട്ടാൻ പറ്റാത്ത വല്ല അവസ്ഥയും ഉണ്ട് എങ്കിൽ മയ്യത്തിന് തയമ്മും ചെയ്യാൻ സാധിക്കുമെങ്കിൽ തയമ്മും ചെയ്തു കൊടുക്കുക. മയ്യത്തിന് വേണ്ടി നമ്മൾ തയമ്മും ചെയ്തു കൊടുക്കുക. എങ്ങനെയാണ് ആ തയമ്മും ചെയ്യേണ്ടത്? അതിന് പണ്ഡിതന്മാർ 2 രൂപങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 1, ചെയ്യുന്ന വ്യക്തി അദ്ദേഹം അത് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധമായ മണ്ണിലേക്ക് അടിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ഉള്ളൻ കൈകൊണ്ട് മയ്യത്തിൻ്റെ മുഖവും അതുപോലെ തന്നെ മയ്യത്തിൻ്റെ 2 മുൻകൈകളും തടവിക്കൊടുക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മുൻകൈ തടവിക്കൊടുക്കുമ്പോൾ ഉൾഭാഗവും പുറം ഭാഗവും തടവിക്കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു വ്യക്തി സ്വന്തമായി തയമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഉൾഭാഗം തടവാറില്ല. കാരണം നമ്മൾ ആ ഉൾഭാഗം കൊണ്ടാണ് മണ്ണിലേക്ക് അടിക്കുന്നത്, പിന്നീട് അത് തടവേണ്ടതില്ല. പിന്നീട് പുറം ഭാഗം മാത്രമാണ് നമ്മൾ തടവുക. എന്നാൽ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് കൈയടിക്കുന്നത്. അതുകൊണ്ട് മയ്യത്തിന്റെ ഉൾഭാഗവും കൈയുടെ ഉൾഭാഗവും പുറം ഭാഗവും നമ്മൾ തടവിക്കൊടുക്കണം, അതുപോലെ മുഖവും തടവിക്കൊടുക്കണം. ഇതാണ് 1-ാമത്തെ രൂപം. 2-ാമത്തെ രൂപം, ഒരു തുണി എടുത്തുകൊണ്ട് ആ തുണി നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മണ്ണിലേക്ക് അടിക്കുക. പിന്നീട് ആ തുണി കൊണ്ട് മയ്യത്തിന് മുഖം തുടച്ചു കൊടുക്കുക. കൈയും ഇതുപോലെ ഉള്ളൻ കൈയും പുറം കൈയും തുടച്ചു കൊടുക്കുക. തയമ്മും പൂർത്തിയായി. പിന്നീട് നേരെ കഫം പുടവ് ധരിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് മയ്യത്തിന് വെള്ളം തട്ടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ കാര്യമാണ്. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇതോടുകൂടി മയ്യത്തിനെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത വിഷയം എന്ന് പറയുന്നത് മയ്യത്തിന് കഫം പുടവ് ധരിപ്പിക്കുക എന്നുള്ളതാണ്. കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നേരെ ചെയ്യാനുള്ളത് മയ്യത്തിന് കഫം പുടവ് ധരിപ്പിക്കലാണ്. അത് കുളിപ്പിച്ച അതേ മയ്യത്ത് കട്ടിലിൽ തന്നെ അതൊന്ന് തുടച്ചെടുത്ത് അവിടെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ സൗകര്യമുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകം ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കൊള്ളണം എന്നില്ല. ഇനി അങ്ങനെ സ്ഥലമുണ്ട് എങ്കിൽ, അങ്ങനെ ഒരു പ്രത്യേക കട്ടിൽ നമുക്ക് വേറെ ഉണ്ട് എങ്കിൽ അങ്ങനെ ആകാം, അങ്ങനെ ചെയ്യാം. അതിന് അതിൽ ശ്രദ്ധിക്കേണ്ട ഓരോ പോയിന്റുകളാണ് പറയുന്നത്. 1-ാമത്തേത്, കഫം പുടവയായി നമ്മൾ സ്വീകരിക്കുന്ന തുണി അത് വെള്ള തുണിയാകുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഈ സുന്നത്താണ് എന്നൊക്കെ പറയുന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ്? അഥവാ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ കഫം പുടവ ധരിപ്പിച്ചത് ശരിയായിട്ടില്ല എന്നൊരാൾ മനസ്സിലാക്കാതിരിക്കാനാണ്. അതുകൊണ്ടാണ് സുന്നത്താണ് എന്ന് പ്രത്യേകം പറയുന്നത്. അതാണ് മുസ്തഹബായിട്ടുള്ളത്, കൂടുതൽ കൂലി അതാണ്. എന്നാൽ ഒരാൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല, എന്നാൽ വെള്ളമല്ലാത്ത മറ്റു വല്ല തുണിയുമേ അയാളുടെ കയ്യിലുള്ളൂ, വേറെ തുണിയൊന്നും ഇല്ല എങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഹലാലായ ഒരു തുണിയാകണം എന്നേ ഉള്ളൂ. എന്നാൽ വെള്ളയാകുക എന്നുള്ളത് വളരെ സുന്നത്തായ കാര്യമാണ്. അത് മയ്യത്തിന്റെ സ്വന്തം പൈസയുണ്ട് എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. അതാണ് ഏറ്റവും നല്ലത്. അത് പണ്ഡിതന്മാർ പറയുന്നത്. പൊതുവെ മനുഷ്യന്മാര് ആളുകൾ ധാരാളം ഇങ്ങനെ ഹദിയ തരുന്നത് എല്ലാവരും അങ്ങനെ ഇഷ്ടപ്പെടുകയാണ്. നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് വാങ്ങി ധരിക്കുക എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതൊരു മയ്യത്തിനും അങ്ങനെ തന്നെ. അതുകൊണ്ട് മയ്യത്തിന്റെ സാമ്പത്തികമായി കഴിവുള്ള ഒരു മയ്യത്താണ് എങ്കിൽ അതിൽ നിന്ന് തന്നെ, അദ്ദേഹം വിട്ടേച്ചു പോയ ആ പണത്തിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക? അദ്ദേഹത്തിന്റെ കഫം പുടവയായി നമ്മൾ സ്വീകരിക്കുക. അപ്പൊ 1-ാമത് നമ്മൾ പറഞ്ഞു അത് വെള്ളയായിരിക്കുക. 2-ാമത്തേത്, 3 തുണിയിലായി കഫം പുടവ് ധരിപ്പിക്കുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. ഇതും നമ്മൾ ആ രൂപത്തിൽ തന്നെ പറയുന്നതാണ്. അഥവാ ഒരാൾക്ക് 2 തുണിയേ കിട്ടിയുള്ളൂ, 3-ാമതൊരു തുണി കിട്ടിയില്ല, അല്ലെങ്കിൽ ആകെ 1 തുണിയേ കിട്ടിയുള്ളൂ, 3 തുണി കിട്ടിയിട്ടില്ല, അയാളെ മുഴുവനായി അതുകൊണ്ട് പൊതിയാൻ പറ്റുമെങ്കിൽ അത് മതിയായതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, സഹാബത്തിൽ ചിലർക്ക് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനും ഒരു കഫം പുടവ ധരിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി പോലും ഇല്ലാത്ത കാലത്ത് ഒരു തുണി തികച്ചില്ലാത്ത സമയത്ത് ഇസ്ദിഹിർ എന്ന് പറയുന്ന മറ്റു പുല്ലും കൊണ്ട് അവരങ്ങനെ കഫം പുടവ ധരിപ്പിച്ച് ഖബറിലേക്ക് വെച്ച ചരിത്രമൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരു തുണി തന്നെ നമുക്ക് നിർബന്ധമാകുന്നുള്ളൂ, എന്നാൽ മൂന്ന് തുണി ഉണ്ടാകുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്ന് തുണിയിലാണ് കഫം പുടവ് ധരിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. എന്റെ സഹോദരങ്ങൾ, ഇതിന്റെ പ്രായോഗിക വശം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഇത് വാങ്ങാൻ കിട്ടുന്ന കാര്യമാണ്. ഇന്ന് മാർക്കറ്റിൽ കഫം പുടവ് ധരിപ്പിക്കുന്ന തുണി എന്ന് പറഞ്ഞ് കിറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് 8-9 മീറ്റർ ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ എന്ത് ചെയ്യണം, മൂന്നായിട്ട് മുറിക്കണം. അത് മൂന്നായിട്ട് മുറിക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ വരേണ്ടതായ തുണി അല്പം നീളം കൂട്ടിയിട്ടാണ് നമ്മൾ മുറിക്കേണ്ടത്. ഉദാഹരണത്തിന് 8 മീറ്റർ ഉണ്ട് എന്ന് കരുതുക, പൊതുവെ 8-9 ഒക്കെയാണ് വരുന്നത്. ഇപ്പൊ 8 മീറ്റർ ഉണ്ട് എങ്കിൽ ഒരു തുണി 3 മീറ്റർ ആക്കുക, ബാക്കി 2 തുണി 2.5 മീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യുക. അത് ഏകദേശം നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഏറ്റവും ഒരു തുണി അല്പം നീളത്തിലേക്കാക്കി മാറ്റി വെച്ചാൽ മാത്രം മതി. അതിനതിൻ്റെതായ ചില ആവശ്യങ്ങളുണ്ട്. അപ്പൊ ആ രൂപത്തിൽ ഒരു തുണി അല്പം നീളം കൂടിയതും മറ്റു 2 തുണി സമമായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വെക്കുക. ഇത് നമ്മൾ വെക്കുക. ഇങ്ങനെ 3 തുണികളാണ് നമ്മൾക്ക് കഫം പുടവ് ധരിപ്പിക്കാൻ മുസ്തഹബായിട്ടുള്ളത്. അതിൽ കൂടുതൽ പുരുഷന്മാർക്ക് ആവശ്യമില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതൽ ആവശ്യമില്ല. ഒരാൾ എത്ര വലിയ ധനികനാണെങ്കിലും ശരി, എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലും ശരി, ഈ 3 തുണിയല്ലാതെ അവനൊന്നും തന്നെ അവൻ്റെ ശരീരത്തിൽ കൊണ്ടുപോകുന്നില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. എൻ സഹോദരങ്ങളെ, ആ 3 തുണിയും അത് പുകയ്ക്കുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ്. അതെന്തെങ്കിലുമൊക്കെ നല്ല സുഗന്ധം കൊണ്ട് ഊതോ, അതല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കുന്തിരിക്കമോ പോലെയുള്ളത് ഉപയോഗിച്ചുകൊണ്ട് അത് പുകയ്ക്കാവുന്നതാണ്. അത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അജ്മർതുമുൽ മയ്യിത ഫഅജ്മിറുഹു സലാസ. നിങ്ങൾ മയ്യത്തിന്റെ തുണി അത് പുകയ്ക്കുന്ന സമയത്ത് നിങ്ങൾ 3 തവണ പുകയ്ക്കുക. 3 തവണ വെച്ചിട്ട് അത് പുകയിച്ചെടുക്കുക, നല്ല സുഗന്ധമുള്ളതാക്കി എടുക്കുക. അതിന് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ആളുകൾക്ക് നല്ല സുഗന്ധം കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പൊ അതിനെ നന്നായിട്ട് പുകയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രൂപത്തിൽ ഒരു പാത്രത്തിലോ മറ്റോ കുന്തിരിക്കുമോ അതല്ലെങ്കിൽ അതുപോലെ നല്ല ഊതോ എന്തെങ്കിലുമൊക്കെ വെച്ച് അത് പുകയിച്ചെടുത്തിട്ട് തുണി അതിന് മുകളിലേക്ക് വെച്ച് 2 ആളുകളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് 3 തുണിയിലും ആ മണം പിടിപ്പിക്കുന്നത് ചെയ്യാൻ പറ്റും. ആ രൂപത്തിൽ ചെയ്യുക. ഇതൊക്കെ കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ വേറെ ആളുകൾക്ക് ചെയ്തു വെക്കാവുന്ന കാര്യമാണ്. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് എങ്കിൽ, കാര്യങ്ങൾ വേഗത്തിലാക്കണമെങ്കിൽ, 1-2-3 ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് കുളിപ്പിക്കുന്ന സമയത്ത് വേറെ ആളുകൾക്ക് ഇവിടെ കഫം പുടവ കട്ട് ചെയ്യാം, അത് പുക പിടിപ്പിച്ച് വെക്കാം, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് സമാനമായിട്ട് തന്നെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്നാകും. അല്ലെങ്കിൽ ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ തുണി കട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. അതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് വീതിയിൽ നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല. വീതി കറക്റ്റാണ്, ഒരു വ്യക്തിക്ക് വേണ്ട വീതി കിട്ടും. അതിന് നീളത്തിൽ അത് ഈ രൂപത്തിൽ കട്ട് ചെയ്യുക, അത് പുകയിച്ചെടുക്കുക. അങ്ങനെ പുകയിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളിതൊരു എവിടെയാണോ മയ്യത്തിനെ കഫം പുടവ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കട്ടിൽ അവിടെ ഇത് വിരിക്കുക. ഇത് 3 ഒരുമിച്ച് തന്നെ വിരിക്കുക. അതാണ് എളുപ്പം, ഓരോന്നോരോന്നായിട്ടല്ല, 3 ഒരുമിച്ച് തന്നെ വിരിക്കുക. വിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും നീളമുള്ള തുണി, നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ 8 മീറ്റർ ആണെങ്കിൽ അതിൽ ആ 3 മീറ്ററുള്ള നീളമുള്ള തുണി അത് ഏറ്റവും താഴെ വിരിക്കുക. അതിനുശേഷം മുകളിൽ ബാക്കിയുള്ള 2 തുണികളും വിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻ സഹോദരങ്ങളെ, കുളിപ്പിച്ചതിന് ശേഷവും മയ്യത്തിന്റെ മുകളിൽ ഒരു തുണിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുളിപ്പിക്കുന്ന സമയത്തുടനീളം മയ്യത്തിന്റെ അവറത്ത് കാണുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അവറത്തിലേക്ക് നോക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു തുണിയുണ്ട്. ആ തുണിയോട് കൂടി തന്നെയാണ് കഫം പുടവയിൽ വിരിച്ചു വെച്ചിട്ടുള്ള കഫം പുടവയിലേക്ക് മയ്യത്തിനെ കൊണ്ട് കിടത്തുന്നത്. ആ തുണിയോട് കൂടി തന്നെയാണ് വിരിച്ചു വെച്ചിട്ടുള്ള കഫം പുടവയിലേക്ക് മയ്യത്തിനെ കൊണ്ട് കിടത്തുന്നത്. അതിനുശേഷം കഫം പുടവ അത് നമ്മൾ ചുറ്റും. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ നേരത്തെ ഉപയോഗിച്ചിരുന്ന, മറക്കുവാൻ ഉപയോഗിച്ചിരുന്ന തുണി നീക്കം ചെയ്യുന്നത്. അത് ഒരു സമയത്ത് പോലും മയ്യത്തിന്റെ അവറത്ത് പുറത്തേക്ക് കാണാതിരിക്കുക എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങൾ, കഫം പുടവ അത് ചുറ്റുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. 1, മയ്യത്തിന്റെ പിൻദ്വാരത്തിലൂടെ വല്ല മാലിന്യങ്ങളും ഇനിയും വന്നേക്കാമെന്നുള്ള പേടിയുണ്ട് എങ്കിൽ അവിടെ നല്ല കോട്ടൺ പീസ്, നമ്മളെ പരുത്തി, അത് നന്നായി കട്ടിയിൽ കട്ട് ചെയ്തുകൊണ്ട് അടിഭാഗത്ത്, നിതംബ ഭാഗത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതിൽ എന്തെങ്കിലും കത്തറോ മറ്റോ ഒക്കെ സുഗന്ധം തേച്ചുകൊണ്ട് അത് അടിഭാഗത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളത് അത് നല്ല കാര്യമാണ്. പിന്നീട് കഫം പുടവ ധരിപ്പിച്ച് പൂർണ്ണമായി ചുറ്റിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പുറത്തു വന്ന് ഒരു ദുർഗന്ധവും അതുപോലെ മാലിന്യവും പുറത്തേക്ക് കാണുക എന്നുള്ളത് വളരെ മോശമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മയ്യത്തിന്റെ സുജൂദിന്റെ ഭാഗങ്ങളിലൊക്കെ, സുജൂദിന്റെ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നല്ല അത്തറോ മറ്റോ തേച്ച് കൊടുക്കുക. അത് പണ്ഡിതന്മാർ പറയുന്നു, പൊതുവെ ആസിഡ് പോലത്തെ അങ്ങനത്തെ അത്തറൊന്നും ഉപയോഗിക്കാതെ നല്ല അത്തറുകളൊക്കെ അത് ശരീരത്തിൽ ഡയറക്റ്റ് തേക്കുന്നതാണ്. നല്ല അത്തറുകളൊക്കെ അത് തേച്ച് കൊടുക്കുക. അവസാനമായി യാത്ര അയക്കുന്ന സമയത്ത് ഏറ്റവും നല്ല രൂപത്തിലാണ് അതിന് യാത്ര അയക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം നേരത്തെ പറഞ്ഞതുപോലെ മുഹ്റിമുകളായ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഇഹ്റാമിൽ മരണപ്പെട്ട വ്യക്തികൾക്ക് മാത്രമാണ് ഇതൊന്നും പാടില്ലാത്തത്. അഥവാ സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്കാണ്. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സുജൂദിന്റെ ഭാഗത്ത് പ്രത്യേകം തേച്ചു കൊടുക്കുക, ശരീരമാസകലം തേക്കുക എന്നതും സുന്നത്താണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പൂർണ്ണമായി ഇങ്ങനെ ശരീരത്തിന്റെ സുജൂദിന്റെ ഭാഗങ്ങൾ രണ്ട് കൈപ്പത്തിയിലും കാലിന്റെ ഭാഗത്തും മുട്ടിന്റെ ഭാഗത്തും നെറ്റിയിലും ഒക്കെ സുഗന്ധം തേച്ചു പിടിപ്പിക്കുക. ഇനി എവിടെയെങ്കിലും വല്ല പൊട്ടിയിട്ടോ മറ്റോ വ്രണമൊലിക്കുന്ന അങ്ങനെ വല്ല അവസ്ഥയും ഉണ്ടെങ്കിൽ അവിടെയും പ്രത്യേകം പരുത്തി വെക്കാം. പരുത്തി എവിടെയൊക്കെ വെക്കണം എന്നങ്ങനെ പ്രത്യേക കണക്കുകളില്ല, ആവശ്യത്തിനാണ്. നേരത്തെ പിൻഭാഗത്ത് വെച്ചതൊരാവശ്യത്തിനാണ്. അതുപോലെ മറ്റു വല്ല സ്ഥലങ്ങളിലും ആവശ്യമുണ്ട് എങ്കിൽ അവിടെയൊക്കെ വെക്കാവുന്നതാണ്. വല്ല മുറിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രക്തം വരുന്നുണ്ട്, ചലം വരുന്നുണ്ട്, അവിടെയൊക്കെ വെക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ കഫം പുടവ ചുറ്റി കഴിഞ്ഞാൽ അതിലേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ വെക്കുന്ന ആ പരുത്തിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സുഗന്ധം അത് തേച്ചുകൊണ്ട് അങ്ങനെ വെക്കാവുന്നതാണ്. ഇതിനുശേഷം സഹോദരങ്ങളെ, നമുക്ക് കഫം പുടവ അത് നമ്മൾ ധരിപ്പിക്കുകയാണ്. അത് ചെയ്യുന്ന സമയത്ത് വലത് ഭാഗത്ത് നിന്ന് നമ്മൾ എടുക്കുക. രണ്ടു ഭാഗത്തിന്റെ മധ്യത്തിലായിട്ടാണ് നമ്മൾ മയ്യത്തിനെ കിടക്കുന്നത്. വലത് ഭാഗത്ത് നിന്നും നമ്മൾ എടുത്തുകൊണ്ട് അത് നമ്മൾ ഇടത് ഭാഗത്തേക്ക് ആ രൂപത്തിലേക്ക് നമ്മളത് ചേർത്തി വെക്കുക. വലത് ഭാഗത്ത് നിന്നും ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് ഇടതു ഭാഗത്ത് നിന്ന് എടുക്കുക. അഫ്ഗാൻ ഇടതു ഭാഗത്ത് നിന്ന് എടുത്തിട്ട് വലത് ഭാഗം, നമ്മൾ സാധാരണ തുണിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇടതു ഭാഗത്ത് നിന്ന് എടുത്തിട്ട് വലത് ഭാഗത്തേക്ക് ഒന്ന് എന്ന് പറഞ്ഞ് വെക്കുക. ആ തുണിയുടെ വലതു ഭാഗം അവിടെ കിടക്കുന്നുണ്ടാകും, അതെടുത്തിട്ട് ഇടതു ഭാഗത്തേക്ക് വെക്കുക. ഏറ്റവും ഉള്ളിലെത്ത തുണി, അത് മയ്യത്തിന്റെ തൊട്ടടുത്തുള്ള തുണിയാണ് ആദ്യം അങ്ങനെ ചെയ്യുക. ഇടതു ഭാഗത്ത് നിന്ന് എടുത്ത് വലതു ഭാഗത്തേക്ക് വെക്കുക. അത് വെക്കുന്ന സമയത്ത് തലയും കാലും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്, പരമാവധി ടൈറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് കൈകളും അതൊക്കെ നേരെയാക്കി വെക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളൊക്കെ അത് നിസ്കരിക്കുന്ന പോലെ ഇങ്ങനെ കൈ ഇങ്ങനെ ഒരു വ്യക്തി നിസ്കരിക്കുന്ന പോലെയൊക്കെ ആക്കി വെക്കും. അങ്ങനെ തീരെ ആക്കാൻ പാടില്ല. കാരണം അങ്ങനെ ആദ്യം ആക്കി വെച്ചാൽ പിന്നീട് ഈ സമയത്ത് അത് നേരെയാക്കി വെക്കാൻ അത് പ്രയാസമായിരിക്കും, ചിലപ്പോൾ വളരെ ടൈറ്റായിട്ട് വരും. അപ്പം അങ്ങനെ ചെയ്യരുത്, ആദ്യമേ നേരെ വെച്ചിട്ടുണ്ടാകണം. ഈ ജന കഫം പുടവ ധരിപ്പിക്കുന്ന സമയത്തും അത് പ്രത്യേകം നേരെ വെച്ചിട്ട് രണ്ട് കൈകളും ആ തുടയുടെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇടതു ഭാഗത്തുനിന്ന് ഒരു തുണി വലതു ഭാഗത്തേക്ക്, വലതു ഭാഗത്തുനിന്ന് ഒരു തുണി ഇടതു ഭാഗത്തേക്ക് ടൈറ്റായിട്ട് വെക്കുക. പിന്നീട് രണ്ടാമത്തെ തുണിയും ഇതേ പ്രകാരം തന്നെ ചെയ്യുക. ഇടതു ഭാഗത്തു നിന്ന് എടുത്തിട്ട് വലതു ഭാഗത്തേക്ക് വെക്കുക, വലതു ഭാഗത്തു നിന്ന് എടുത്തിട്ട് ഇടതു ഭാഗത്തേക്ക് വെക്കുക. മൂന്നാമത്തെ തുണിയും ഇതേപോലെ തന്നെ ചെയ്യുക. ഇടതു ഭാഗത്തു നിന്ന് വലതു ഭാഗത്തേക്ക് വെക്കുക, വലതു ഭാഗത്തു നിന്ന് ഇടതു ഭാഗത്തേക്ക് വെക്കുക. നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ തുണി അല്പം വലുതാണ്, അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ തുണി ഒരല്പം നീണ്ട് രണ്ടു ഭാഗത്തേക്ക് കിടക്കും. അത് സമമായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. രണ്ടു ഭാഗത്തും ഒരുപോലെ ആ നീണ്ട ഭാഗം അങ്ങനെ സമമായിട്ട് തന്നെ വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു അരമീറ്റർ കൂടുതലാണ്, അപ്പൊ അത് കാൽ മീറ്റർ ആക്കിയിട്ട് രണ്ടു ഭാഗത്തേക്കും വെക്കുകയാണ് എങ്കിൽ അതിന് ചില ഉപകാരങ്ങളുണ്ട്. ആ രൂപത്തിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് അത് ചുറ്റുക. തലഭാഗത്തുനിന്നും കാൽഭാഗത്തുനിന്നും നന്നായി ടൈറ്റ് ചെയ്ത് ചുറ്റുക. പിന്നീട് നമുക്ക് കെട്ടുകൾ കെട്ടാവുന്നതാണ്. ഇത് നമ്മൾ കഫം പുടവ ധരിപ്പിച്ചത് ടൈറ്റായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ആ എത്ര കെട്ട് കെട്ടണം എന്നുള്ളതിന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് ലൈസ ഫീ ദാലിക ഹദ്ദുൻ, അതിനൊരു പ്രത്യേക എണ്ണമൊന്നുമില്ല. പൊതുവെ നമ്മൾ മൂന്ന് കെട്ട് കെട്ടാറുണ്ട്. ഒന്ന് തലയുടെ ഭാഗത്തൊരു കെട്ട് കെട്ടും, പിന്നീട് കാലിന്റെ ഭാഗത്തൊരു കെട്ട് കെട്ടും, അതുപോലെ ഇടുപ്പിന്റെ അരയിടുപ്പിന്റെ ഭാഗത്ത് മറ്റൊരു കെട്ടും കെട്ടും. ഇനി ഇതിൽ കൂടുതൽ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കൂടുതലും ആവാം. അതിനെ നല്ല രണ്ട് കെട്ട് തന്നെ മതി എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയും ആവാം. മൂന്ന് കെട്ട് പൊതുവെ കെട്ടാറുണ്ട്. ആ രൂപത്തിൽ മൂന്ന് കെട്ടുകൾ കൊടുക്കുകയാണെങ്കിൽ അത് മയ്യത്ത് ടൈറ്റായിട്ട് ആ കഫം പുടവ പിന്നീട് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് കബറിലേക്ക് വെക്കുന്ന സമയത്തൊന്നും അത് ഇളകിപ്പോകാതിരിക്കാൻ സഹായകമാകുന്ന കാര്യമാണ്. അതിനാണ് അതിന്റെ ഉപയോഗം. അത് കബറിലേക്ക് എത്തുന്നത് വരെ മാത്രമാണ്, കബറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ കെട്ട് കഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഉപയോഗം, അത് ആ രൂപത്തിൽ ചെയ്യുക. ഇത്രയുമായാൽ കഫം പുടവ ധരിപ്പിക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ മയ്യത്തിനെ പൂർണ്ണമായി ചുറ്റുപൊതിയാനുള്ള ഒരു തുണി തന്നെ മതി. അങ്ങനെ ഒരാൾ ചെയ്താൽ അതിന് നിർബന്ധ രൂപമായി. എന്നാൽ സുന്നത്തായ രൂപമാണ് ഈ രൂപത്തിൽ കോട്ടൺ വെച്ചു കൊടുക്കുക, ആവശ്യമുള്ള സ്ഥലത്ത് മൂന്ന് തുണി ഉപയോഗിക്കുക, മൂന്നും വെള്ളയായിരിക്കുക, ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ തുണി അല്പം നീട്ടം കൂട്ടുക. ഇതൊക്കെ അതിനോടൊപ്പമുള്ള സുന്നത്തായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇത്രയും എളുപ്പമുള്ള കാര്യമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ് കഫം പുടവ ധരിപ്പിക്കുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, കഫം പുടവ ധരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നേരെ നമ്മൾ ചെയ്യാവുന്നത്, മയ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് മയ്യത്ത് നിസ്കാരമാണ്. കഫം പുടവ ധരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് മയ്യത്ത് നിസ്കാരമാണ്. അതല്ലാതെ അതിനു മുമ്പ് വീട്ടിൽ വെച്ചുകൊണ്ട് പ്രത്യേകമായി ഒരു ഫാത്തിഹ ഓതലോ യാസീൻ ഓതലോ അല്ലെങ്കിൽ കുല്ലു അല്ലാഹു അതും കുല്ലു റബ്ബിൽ ഫലഖ് കുല്ലു റബ്ബിൻ നാസും ഇങ്ങനെ ഓതലോ ഇതൊന്നും യാതൊരു സുന്നത്തും ഇല്ല. ഇതൊക്കെ ചില ആളുകൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ കാര്യമാണ്, ഇതൊന്നും സാധാരണക്കാർക്ക് കയ്യില്ല എന്ന് തോന്നിക്കുന്നതിന് വേണ്ടിയിട്ട് ആ രംഗം മുഴുവനും കൈയടക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ആ വീട്ടിൽ നിന്നും മസ്ജിദിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു യാസീൻ ഓതി തുടങ്ങും. കഫം പുടവ ധരിപ്പിക്കുന്ന സമയത്ത് പ്രത്യേകമായ ദിക്റും യാസീനും ഖുർആൻ പാരായണമൊക്കെ തുടങ്ങും. ഇങ്ങനെ യാതൊരു സുന്നത്തും ഇവിടെ വന്നിട്ടില്ല. മറിച്ച് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് കഫം പുടവ ധരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നേരെ നമുക്ക് മയ്യത്ത് നിസ്കാരത്തിന് കൊണ്ടുപോകുക. മയ്യത്ത് നിസ്കാരം മസ്ജിദിൽ തന്നെ ആകണം എന്നുള്ളത് പ്രത്യേകിച്ച് സുന്നത്തായ കാര്യമല്ല, മറിച്ച് മസ്ജിദിൽ അനുവദനീയമാണ്, ജായിസാണ്. ഇതെല്ലാ രാജ്യങ്ങളിലും മസ്ജിദിൽ തന്നെ നിസ്കരിക്കുന്നൊന്നുമില്ല. ചില സ്ഥലത്ത് മയ്യത്ത് നിസ്കരിക്കാനായിട്ട് പ്രത്യേക സ്ഥലമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മസ്ജിദിലാണ് എങ്കിൽ, ആളുകൾ കൂടുന്നത് കൂടി വരുന്നത് മസ്ജിദിലാണ് എങ്കിൽ മസ്ജിദിലാവാം, മസ്ജിദിൽ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ മസ്ജിദിലാണ് എങ്കിൽ മസ്ജിദിലാകാം. എൻ സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മൾ പൊതുവെ മയ്യത്ത് നിസ്കാരം ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത്, അതുകൊണ്ട് അതിനൊരു ഇമാമും മഅ്മൂമീങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇമാം എവിടെ നിൽക്കണം എന്ന വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇമാം എവിടെ നിൽക്കണം എന്ന വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഒന്നാമതായി മയ്യത്ത് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നിയ്യത്ത് ഉണ്ടാക്കുക. നിസ്കരിക്കുന്ന ഓരോ വ്യക്തിക്കും നിയ്യത്ത് ഉണ്ടാകണം. മയ്യത്ത് നിസ്കാരമാണ് എല്ലാ അമലും പോലെ തന്നെ മയ്യത്ത് നിസ്കാരമാണ് നിസ്കരിക്കുന്നത് എന്ന് നിയ്യത്ത് ഉണ്ടാകണം. രണ്ടാമത് ഇമാം നിൽക്കേണ്ടത് പുരുഷനാണെങ്കിൽ മയ്യത്തിന്റെ തലഭാഗത്താണ്. മയ്യത്തിന്റെ തലഭാഗത്താണ് പുരുഷനാണെങ്കിൽ നിൽക്കേണ്ടത്. പുരുഷന്റെ മയ്യത്താണെങ്കിൽ തലഭാഗത്ത് നിൽക്കണം, സ്ത്രീയുടേതാണെങ്കിൽ മധ്യഭാഗത്താണ് നിൽക്കേണ്ടത്. ഇതാണ് അതിന്റെ സുന്നത്തായിട്ടുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നിന്നത് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, നിൽക്കാൻ കഴിവുള്ള ആളുകൾ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. നമ്മൾ മറ്റ് നിസ്കാരം ഒക്കെ പോലെ തന്നെ നിൽക്കാൻ കഴിവുള്ള ആളുകൾ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിച്ചാൽ പോരാ. സുന്നത്ത് നിസ്കാരങ്ങൾ നിൽക്കാൻ കഴിവുള്ള ആളുകളും ഇരുന്ന് നിസ്കരിച്ചാൽ അനുവദനീയമാണ്. കൂലി പകുതിയെ കിട്ടൂ എന്നേ ഉള്ളൂ, അനുവദനീയമാണ്. നിൽക്കാൻ കഴിവുന്ന ആളുകൾക്കും സുന്നത്ത് നിസ്കാരങ്ങൾ ഇരുന്ന് നിസ്കരിക്കാം. രാത്രി നിസ്കാരങ്ങളാകട്ടെ മറ്റ് റവാത്തിബ് സുന്നത്തുകളാകട്ടെ, പക്ഷെ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫർള് നിസ്കാരങ്ങളെല്ലാം നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിഹാവൂല. അതുപോലെ തന്നെയാണ് ഇത്, കഴിവുള്ള ആളുകൾ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. ഇനി അതിന്റെ രൂപം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. നാല് തക്ബീറുകളാണ് ഉള്ളത്. ഇത് നാലും നിർബന്ധമായ തക്ബീറുകളാണ്. ഒന്നാമത്തെ തക്ബീറിന് ശേഷം നമുക്കറിയാവുന്ന പോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. ശേഷം സൂറത്ത് ഓതേണ്ടതുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നു ഓതൽ പ്രത്യേകിച്ച് സുന്നത്തില്ല. കാരണം മയ്യത്ത് നിസ്കാരത്തിന്റെ അടിസ്ഥാനം തന്നെ തഖ്ഫീഫാണ്, പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്, ദീർഘമായി നിസ്കരിക്കുക എന്നുള്ളതല്ല. ഇനി അഥവാ ആരെങ്കിലും സൂറത്ത് ഓതുകയാണ് എങ്കിൽ ചെറിയ കുല്ലു അല്ലാഹു അതുപോലെ ചെറിയ ഏതെങ്കിലും ഒക്കെ സൂറത്ത് ഓതുകയാണ് എങ്കിൽ നല്ലത്, തെറ്റില്ല. പൊതുവെ ഓതണം എന്ന് സുന്നത്തില്ല. ഫാത്തിഹ മാത്രം മതി, അത് പതുക്കെയാണ് ഓതേണ്ടത്. ഫാത്തിഹ ഇമാം പതുക്കെ ഓതുന്നു, മുഅ്മിനീങ്ങൾ എല്ലാവരും തന്നെ അത് പതുക്കെ ഓതുന്നു. അല്ലാഹു അക്ബർ എന്ന് രണ്ടാമത്തെ തക്ബീർ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുക, ഇബ്രാഹിമി സലാത്ത്. നിസ്കാരത്തിലൊക്കെ ചൊല്ലുന്ന ഇബ്രാഹിമി സലാത്ത് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ ഇബ്രാഹിമി സലാത്ത് അവിടെ നമ്മൾ ചൊല്ലുന്നു. ഇതും നിർബന്ധമായ കാര്യമാണ് മയ്യത്ത് നിസ്കാരത്തിൽ. അതെല്ലാവരും അതുപോലെ കൃത്യമായി ചെയ്യുക. മൂന്നാമത്തെ തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ദുആ നിർവഹിക്കേണ്ട ഒരു രംഗമാണിത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദുആ തന്നെ ചൊല്ലലാണ് ഏറ്റവും അഫ്സലായിട്ടുള്ള കാര്യം. ആ ദുആ നമ്മുടെ തന്ന നോട്ടിൽ അതിന്റെ പുറകിലുണ്ട്. മയ്യത്ത് നിസ്കാരത്തിലെ ദുആ അതിന്റെ അർത്ഥ സഹിതം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരും അത് മനഃപ്പാഠമാക്കാൻ തന്നെ ശ്രമിക്കുക. പല ആളുകൾക്കും അതറിയില്ല. സഹോദരങ്ങൾ, നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. ഈ മയ്യത്ത് നിസ്കാരത്തിന്റെ മുഴുവൻ എടുത്തു നോക്കിയാൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ കുറഞ്ഞ കാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആ ദുആകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഈ മയ്യത്ത് നിസ്കാരത്തിലെ മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള ഈ ദുആ ഇത് പഠിക്കാതിരിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ മെനക്കെട്ട് ഒരു ദിവസം ഒരു വരി പഠിച്ചോളൂ. ഒരാഴ്ച കൊണ്ട് പഠിച്ചാൽ മതി. ഈ ക്ലാസ് വെച്ചതിന്റെ ഏറ്റവും ഒരൊറ്റ ഒരു റിസൾട്ടായിട്ടല്ല, ഒരു ഈ ദുആ പഠിച്ചു എന്നുണ്ടെങ്കിൽ തന്നെ അത് മതിയായതാണ്. അൽഹംദുലില്ലാഹ്. ഈ ഒരു ദുആ പഠിക്കാത്ത ഒരാളുണ്ടാകാൻ പാടില്ല. ആ ദുആ കൃത്യമായി പഠിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅ്ഫു അൻഹു. ആ രൂപത്തിൽ ഓരോന്നിന്റെയും അർത്ഥം മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമുള്ള കാര്യമാണ്. നമ്മൾ വൈകിട്ട് എന്താണ് ദുആ ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം. അല്ലാതെ അർത്ഥം അറിയാതെ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടാവില്ല. മയ്യത്തിന് മഗ്ഫിറത്തിന് വേണ്ടിയിട്ട്, മയ്യത്തിന് അള്ളാഹു സൗഖ്യം നൽകുന്നതിന് വേണ്ടിയിട്ട്, മാപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ മയ്യത്തിനെ കൊണ്ടുവെക്കുന്ന ആ സ്ഥലം അത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കാനും, അതുപോലെ മയ്യത്തിന് ദുനിയാവിലുള്ളതിനേക്കാളും ഉത്തമമായ ഭവനവും ദുനിയാവിലുള്ളതിനേക്കാളും ഉത്തമമായ ഇണയെയും എല്ലാം കൊടുക്കുവാനും, നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കാനും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും എല്ലാമുള്ള ആത്മാർത്ഥമായിട്ടുള്ള ദുആ. ഇതൊക്കെ നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ ഇത് ആത്മാർത്ഥമായി നെഞ്ചിൽ തട്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. അത് തന്നെ മതിയായതായിരിക്കും, അത് തന്നെ മതിയായതായിരിക്കും. ആ മയ്യത്തിന് ഏറ്റവും ഉപകാരം ചെയ്യുന്ന കാര്യം മയ്യത്ത് നിസ്കാരമാണ്. പണ്ഡിതന്മാർ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ മയ്യത്ത് നിസ്കാരം അത് കൊണ്ടുവന്നിട്ടുള്ളത് കിതാബു സല നിസ്കാരങ്ങൾ വിശദീകരിക്കുന്ന അധ്യായത്തിലാണ്. യഥാർത്ഥത്തിൽ മയ്യത്തിന് പല ഘട്ടങ്ങളുമുണ്ട്, പക്ഷെ പണ്ഡിതന്മാർ അതിന് കാരണമായി പറഞ്ഞത് മയ്യത്തിന്റെ ഈ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മയ്യത്ത് നിസ്കാരമായത് കൊണ്ടാണ് അതിന് ആ അധ്യായത്തിൽ കൊണ്ടുവന്നത് എന്നാണ്. അപ്പൊ മയ്യത്ത് നിസ്കാരമാണ് ഇതിൽ ചെയ്യാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സഹോദരങ്ങൾ ഇത് മറന്നുപോകാൻ പാടില്ല. ഇത് പഠിക്കണം, ഇത് പഠിക്കണം. ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു മയ്യത്ത് നിസ്കാരം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ആ മയ്യത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹു മഗ്ഫിർലഹു വർഹംഹു എന്നുള്ള ദുആ ആവർത്തിക്കുക. പക്ഷേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരുപാട് ഖൈറുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ഒഴിവാക്കാതെ അത് ശ്രദ്ധിക്കുക, അത് പഠിക്കുക. നാലാമത്തെ തക്ബീർ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നാലാമത്തെ തക്ബീറിൽ അവിടെ പ്രത്യേകമായി പ്രാർത്ഥനകളും ഒന്നും തന്നെ അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ആരെങ്കിലും മയ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അതിൽ തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ് മനസ്സിലാവുന്നത്. അതിനുശേഷം ഉടൻ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് നമ്മൾ സലാം കിട്ടുന്നു. ഇത് ചില മദ്ഹബുകളിൽ ഒറ്റ ഭാഗത്തേക്ക് സലാം കിട്ടിയാൽ മതിയാകുന്നതാണ്. പൊതുവെ ഹംബലി മദ്ഹബുകളിൽ നിങ്ങളൊക്കെ ഹറമുകളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഭാഗത്തേക്ക് മാത്രമേ സലാം കിട്ടുന്നുള്ളൂ. ഇമാം ഒരു ഭാഗത്താണ് സലാം കിട്ടുന്നതെങ്കിൽ നമ്മൾ ഒരു ഭാഗത്തേക്ക് മാത്രം സലാം കിട്ടിയാൽ മതി, നമ്മൾ രണ്ടാമത്തെ കിട്ടേണ്ടതില്ല. രണ്ടു ഭാഗത്തേക്ക് ഇമാം കിട്ടുന്നുണ്ട് എങ്കിൽ രണ്ടു ഭാഗത്തേക്കും വീട്ടാവുന്നതാണ്. ആ വിഷയം ഒരു വിശാലമായ ഒരു വിഷയമാണ്. ഓരോ തക്ബീറിനും കൈകൾ ഉയർത്തിക്കെട്ടുക, ഇത് സഹാബത്തിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എങ്കിലും സഹാബത്തിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ തവണയും കൈകൾ ഉയർത്തിക്കെട്ടുക എന്നത് സുന്നത്തായ കാര്യമാണ്. ഇത്രയും ലളിതമായിട്ടുള്ള ഒരു നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം. പക്ഷേ ഇത് ഒരുപാട് ഖൈറുള്ളതാണ്. നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഒരിക്കലും നമ്മൾ മയ്യത്ത് നിസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക, കാരണം അവർക്ക് നമുക്ക് അവസാനമായി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇന്ന് പല ആളുകളും അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ, വേണ്ടപ്പെട്ട ആളുടെ മയ്യത്ത് പോലും അവരുടെ ബിസിനസ് തിരക്ക് മറ്റു തിരക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കാതെ പോകുന്നത് വലിയ ഖേദകരമായ കാര്യമാണ്. അവരോട് നമ്മൾ ദുനിയാവിൽ ഒരുപാട് സ്നേഹം കാണിച്ചിട്ട് അവസാനം മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഒരു തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയായി പോകും സഹോദരങ്ങൾ. അതുകൊണ്ട് കഴിവുള്ള സമയത്ത്, പറ്റുന്ന സമയത്ത് നമ്മൾ അത് ഉപേക്ഷിക്കാതിരിക്കുക, പോയിട്ട് അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക. ഇനി നമ്മൾ സഹോദരങ്ങളെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് മറമാടിയത് എന്ന് ചോദിച്ചിട്ട് ആ മക്ബറയിൽ പോയി അവിടെ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. പല ആളുകൾക്ക് ഇത് അറിയില്ല, അതുകൊണ്ട് ഈ സുന്നത്ത് ചെയ്യാറുമില്ല. മയ്യത്തുസ്കാരം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ചു പോകണമെന്ന് വിചാരിക്കണ്ട. നമ്മൾ എവിടെയാണോ മറമാടിയത് ആ മറമാടിയ സ്ഥലത്ത് അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചതായിട്ട് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതേ നിസ്കാര രൂപം തന്നെയാണ്, യാതൊരു മാറ്റവും അവിടെ ഈ രൂപത്തിൽ നിസ്കരിക്കാവുന്നതാണ്. ഇതാണ് മയ്യത്ത് നിസ്കാരത്തിന്റെ ചുരുങ്ങിയ രൂപം, ഇതാണ്. ഇത് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഈ ഒരു ദുആ അല്ലാതെ പുതുതായി നമുക്കൊന്നും ഇതിൽ പഠിക്കാനില്ല എന്നതാണ് വസ്തുത. ഇനി സഹോദരങ്ങളെ, ഇനി മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അടുത്തതായി ചെയ്യുന്നത് മയ്യത്തിനെ നമ്മൾ കൊണ്ടുപോകുകയാണ്, മഖ്ബറയിലേക്ക് മറമാടുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുകയാണ്. അവിടെ പാലിക്കേണ്ടതായ, അവിടെ ചെയ്യേണ്ടതായ, മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ് അടുത്തതായി പറയുന്നത്. ഒന്നാമതായി, മക്ബറയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഫർളു കിഫായയാണ്. എല്ലാവരും അത് വഹിക്കണമെന്നില്ല. ആരെങ്കിലും ഒരാൾ അത് ഏറ്റെടുത്ത് ചെയ്താൽ അത് മതിയാകുന്നതാണ്. അത് ആരും വഹിച്ചിട്ടില്ല എങ്കിൽ അത് കുറ്റക്കാരായിത്തീരും. അപ്പോൾ അത് ഫർളു കിഫായയാണ്, അതിന്റെ ഹുക്മ്. അത് സുന്നത്താണ്, മയ്യത്തിനെ പിന്തുടരുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മയ്യത്തിനെ പിന്തുടരുക അത് സുന്നത്തായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സ്ത്രീയുടെ മയ്യത്താണ് എങ്കിൽ ആ മയ്യത്തിന് മുകളിൽ ഒരു തുണി കൂടി വെക്കുക എന്നുള്ളത് അത് പ്രത്യേകം സുന്നത്തായി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീയുടെ മയ്യത്താണ് എങ്കിൽ മുകളിൽ ഒരു തുണി കൂടി വെക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോകുന്ന സമയത്ത് ഏറ്റവും അഫ്ളലായിട്ട് നമ്മുടെ ചുമലിൽ വെച്ച് തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അഥവാ മയ്യത്തിന്റെ കാലുകൾ നമ്മുടെ ചുമലിൽ തന്നെ നമ്മുടെ കയ്യിൽ തന്നെ വെച്ച് നടന്നു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, മറ്റുള്ള ആളുകൾക്കൊക്കെ കൊണ്ടുപോകുന്നതിനിടയിലുള്ള മറ്റാളുകൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റും. ഇന്നലെ വരെ നമ്മുടെ കൂടെ മസ്ജിദിൽ ഉണ്ടായിരുന്ന, നമ്മളോട് സംസാരിച്ചിരുന്ന, നമ്മുടെ പല കാര്യങ്ങളും പറഞ്ഞിരുന്ന ആളുകൾ ഇതാ ഒന്നും കൊണ്ടുപോകാതെ എത്രയെല്ലാം സമ്പത്തുണ്ടായിട്ടും അതെല്ലാം ബാക്കിയാക്കി കൊണ്ട് പോകുകയാണ്. ഇതൊക്കെ ചിന്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഒരു പക്ഷെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് നടന്നു തന്നെ പോകലാണ്. എന്നാൽ ശക്തമായ മഴ അല്ലെങ്കിൽ ശക്തമായ കാറ്റ് അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ മസ്ജിദിൽ നിന്നും മക്ബറ വളരെ ദൂരത്താണ്, ഒരുപാട് കിലോമീറ്റർ ഉണ്ട്, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. പണ്ട് കാലത്ത് മൃഗങ്ങളിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമുക്ക് ആംബുലൻസുകളുണ്ട് പോലെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഈ നടന്നു പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കരുത്. അതെങ്ങനെയെങ്കിലൊക്കെ ഒഴിവാക്കട്ടെ, ഇതൊക്കെ പ്രയാസമല്ലേ, ഇപ്പോഴത്തെ എല്ലാം സൗകര്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ അതിനെ നിസ്സാരമാക്കി കാണാൻ പാടില്ല. സാധിക്കുന്ന സമയത്ത് നമ്മൾ വഹിച്ചുകൊണ്ട് തന്നെ പോകേണ്ടതുണ്ട്. ഇനി പോകുന്ന സമയത്ത് അതിന് പ്രത്യേക രൂപമില്ല. ഇപ്പൊ നാല് കാലുണ്ടെങ്കിൽ ആ നാലെണ്ണമാകാം, ഇനി അതല്ല രണ്ട് കാല് മാത്രമേ ഉള്ളൂ, മുന്നിലൊന്ന് പുറകിലൊന്ന്, അങ്ങനെ രണ്ടെണ്ണമേ ഉള്ളൂ എങ്കിൽ ഏതായാലും കുഴപ്പമില്ല. അത് എളുപ്പമുള്ള രീതിയിൽ നമ്മൾ മയ്യത്ത് കട്ടിൽ എങ്ങനെയാണോ ഉള്ളത് ആ രൂപത്തിൽ അത് വഹിച്ചു കൊണ്ടുപോകാവുന്നതാണ്. ഇനി കൊണ്ടുപോകുന്ന സമയത്ത് ആളുകൾ എവിടെയാണ് പിന്തുടരേണ്ടത്, ഇത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. മുന്നിലാണോ പിന്നിലാണോ എങ്ങനെയാണ് എന്നുള്ളത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് വേഗത്തിൽ നടന്നു പോകുക എന്നുള്ളതാണ് സുന്നത്ത്. അതുകൊണ്ട് അതിന് സഹായമാകുന്ന രൂപത്തിൽ കുറച്ചാളുകൾ മുന്നിലും കുറച്ചാളുകൾ ഇരുവശത്തും കുറച്ചാളുകൾ പുറകിലും ഒക്കെ ആയാൽ അത് തെറ്റില്ല. വേഗത്തിൽ പോകുക എന്നുള്ളത് അവിടെ വേണ്ടതുള്ളൂ. വേഗത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വേഗത്തിലായിക്കൊണ്ട് മയ്യത്തിന് ഇളക്കം വരുന്ന രൂപത്തിലുമല്ല, എന്നാൽ വളരെ മെല്ലെ ആയിക്കൊണ്ട് വളരെ സമാധാനത്തിലുമല്ല, മറിച്ച് ഒരല്പം ധൃതി പിടിച്ച് മൊത്തത്തിൽ അസ്രിഉ ബിൽ ജനാസ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പാലിച്ചുകൊണ്ട് അല്പം വേഗത്തിൽ, സാധാരണ നടത്തത്തിൽ നിന്നും അല്പം വേഗത്തിലാണ് നമ്മൾ നടന്നു കൊണ്ടുപോകേണ്ടത്. ആ നടന്നു കൊണ്ടുപോകുന്ന സമയത്ത് സുക്കൂത്താണ് അഭികാമ്യമായിട്ടുള്ളത്. മിണ്ടാതിരിക്കുക, ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുക, അവിടെ ദിക്റുകൾ കൊണ്ട് ശബ്ദമുയർത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ സുന്നത്ത് വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ പറഞ്ഞ് ദിക്റുകൾ ചൊല്ലുന്ന അത് യാതൊരു തെളിവുമില്ല. ഷാഫിഈ മദ്ഹബുകളിൽ തന്നെ അതിന് തെളിവില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ അത് പാടില്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിനൊന്നും തെളിവില്ല. മറിച്ച് മിണ്ടാതെ പോകുക എന്നുള്ളതാണ് അഫ്സലായിട്ടുള്ളത്. ആ മരണത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കാനുള്ള അവസരങ്ങളാണിത്. തൗബ ചെയ്യേണ്ടവന് തൗബ ചെയ്യാനുണ്ടാകുന്ന അവസരങ്ങളാണിത്. ചിന്തയോടുകൂടി, പരലോക ചിന്തയോടുകൂടി, എന്നെയും ഇതുപോലെ നാളെ ആളുകൾ കൊണ്ടുപോകുമെന്നുള്ള ചിന്തയിൽ മിണ്ടാതെ നടന്നു പോകുക എന്നത് മാത്രമേ അവിടെ വേണ്ടതുള്ളൂ. ഇതെല്ലാമാണ് മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മക്ബറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മയ്യത്തിനെ ഇറക്കി വെക്കുന്നത് വെച്ചിട്ടല്ലാതെ നമ്മൾ ഇരിക്കരുത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടല്ലാതെ കൊണ്ടുവന്ന ആളുകൾ ഇരിക്കരുത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാര്യമാണ് നമ്മൾ മറമാടിയതിനു ശേഷം, ഇത്രയും കാര്യമാണ് നമ്മൾ മയ്യത്തിനെ മക്ബറയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എൻ സഹോദരങ്ങളെ, മക്ബറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നേരെ മറമാടുക എന്നുള്ളതാണ്. നമുക്കറിയാം അവിടേക്ക് അപ്പോഴേക്കും അവിടെ കവറൊക്കെ വെട്ടി കുഴിച്ചു വെച്ചിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മൾ നേരെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മറമാടുക എന്നുള്ളതാണ്. പുരുഷന്മാരാണ് അതിനുവേണ്ടി നിൽക്കേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു പുരുഷന്റെ മയ്യത്താണ് എങ്കിൽ പുരുഷന്മാർ തന്നെ ചെയ്യുക. ഇനി സ്ത്രീയുടേതാണെങ്കിൽ ആ സ്ത്രീയുടെ ഏറ്റവും അടുപ്പക്കാരായ ആളുകളാണ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. സാധ്യമാകുന്നിടത്തോളം അടുപ്പക്കാരായ ഭാര്യയാണെങ്കിൽ ഭർത്താവ്, പെൺമക്കളാണെങ്കിൽ ഉപ്പ, സഹോദരിയാണെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ ഉപ്പ പോലെയുള്ള ആളുകളാണ് അതിന് ചെയ്യാൻ തയ്യാറായി നിൽക്കേണ്ടത്. ഇനി ആണിൻ്റെതാണെങ്കിലും ഏറ്റവും അടുപ്പക്കാരായ കുടുംബക്കാരാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മയ്യത്ത് പോലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അബൂബക്കറും ഉമറും ആയിരുന്നില്ല റളിയല്ലാഹു അൻഹു ഇത് ചെയ്തിട്ടുള്ളത്, മറിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അതുപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഫദ്ൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയൊക്കെയുള്ള തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് മയ്യത്ത് ഇറക്കി വെച്ചതെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏറ്റവും അടുപ്പക്കാരായ ആളുകളാണ് അതിനുവേണ്ടി തയ്യാറാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്റെ സഹോദരങ്ങളെ, ഖബർ അത് രണ്ട് രൂപത്തിലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള പൊതുവെയുള്ള രൂപത്തിൽ പറയുന്നത് ഷക്ക് എന്നാണ്. ഷക്ക് അഥവാ പിളർത്തിയിട്ട് ഖബർ കുഴിച്ചിട്ട് വീണ്ടും താഴേക്ക് തന്നെ കുഴിക്കുന്ന അവസ്ഥ. എന്നാൽ പൊതുവെ മണലുള്ള സ്ഥലങ്ങളിൽ, പൊതുവെ അറബ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ലഹദാണ്. എന്താണ് ലഹദ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കുഴി എടുത്തിട്ട് പിന്നീട് അതിൽ നിന്നും ഇടത്തേക്കോ വലത്തേക്കോ ഒരു കുഴി എടുക്കും, അങ്ങനെ ഒരു കുഴി എടുക്കും. അഥവാ ഖബറിലേക്ക് കിടത്തി കഴിഞ്ഞാൽ ഖിബലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന പോലെയാണ് ആ രൂപം ഉണ്ടാകുക. ഖിബലയിലേക്ക് നമ്മൾ ഇപ്പൊ ഇങ്ങോട്ടാണ് ഖിബല എങ്കിൽ ഇവിടെ ഇങ്ങനെ കിടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഖിബലയുടെ വലതുഭാഗത്തായിട്ടും കാല് ഖിബലയുടെ ഇടതുഭാഗത്തായിട്ടും നമ്മൾ അങ്ങനെ ഖിബലയിലേക്ക് വലതുഭാഗം ചെരിഞ്ഞു കിടക്കുന്ന രൂപത്തിലാണ് ലഹദിൽ കിടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ലഹദാണ് ഷക്കിനേക്കാളും അഫ്വൽ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ചില നാട്ടിലെ അതിന്റെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അവർ ഓരോ രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ടാകാം. നമ്മുടെ നാട്ടിൽ പൊതുവെ ഷക്ക് എന്നുള്ള രീതിയാണ്, അത് നമുക്ക് പിന്തുടരാവുന്ന കാര്യം തന്നെയാണ്. അത് ആ രൂപത്തിൽ നമ്മൾ അങ്ങനെയുള്ള ഖബറിലേക്ക് വെക്കുക, ആഴത്തിൽ കുഴിക്കുക, അത് സുന്നത്തായ കാര്യമാണ്. കാരണം മറ്റ് വന്യമൃഗങ്ങളോ മറ്റോ ഒന്നും അതിൽ നിന്നും പിന്നീട് മാന്തിയെടുക്കാൻ എന്നൊക്കെ അതിൽ നിന്ന് സുരക്ഷയായിട്ട് ആഴത്തിൽ കുഴിക്കുക എന്നുള്ളത് അത് സുന്നത്തായിട്ടുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ പൊതുവെ തുടർന്നു വരുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ കുഴിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അതിലേക്ക് നമ്മൾ മയ്യത്ത് ഇറക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കാൽഭാഗമാണ് ആദ്യമായി താഴേക്ക് ഇറക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ഇതൊരു സുന്നത്താണ്, ഇത് ഏതെങ്കിലും രീതിയിൽ നമുക്കത് പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായാൽ അത് തെറ്റില്ല. പക്ഷെ കാൽഭാഗമാണ് ആദ്യമായി ഇറക്കി വെക്കേണ്ടത്. ഇറക്കി വെക്കുന്ന സമയത്ത് ബിസ്മില്ലാ വഅല മില്ലത്തി റസൂലില്ലാ എന്ന് ഇറക്കി വെക്കുന്ന ആൾ പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ വഅല സുന്നത്തി റസൂലില്ലാ, ബിസ്മില്ലാ വഅല മില്ലത്തി റസൂലില്ലാ, അല്ലെങ്കിൽ ബിസ്മില്ലാ വഅല സുന്നത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതേപോലെ പറയുക. ഇതാണ് നമ്മൾ പറയേണ്ടതുള്ളൂ, വേറെ ഒന്നും പറയേണ്ടതില്ല. ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് കാൽഭാഗം ആദ്യം ഇറക്കിയിട്ട് ഈ രൂപത്തിൽ ഇറക്കി വെക്കുക. സ്ത്രീയുടെ മയ്യത്താണ് ഇറക്കി വെക്കുന്നത് എങ്കിൽ നമ്മൾ പറഞ്ഞു അവരുടെ മഹറമുകളായ ആളുകളാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് സ്ത്രീയുടെ ഖബർ മയ്യത്താണ് ഇറക്കി വെക്കുന്നതെങ്കിൽ നമുക്ക് സഹാബത്തിന്റെ ചര്യയിൽ കാണാൻ സാധിക്കുന്ന അവർ അതിനൊരു ചുറ്റും ഒരു തുണി വെച്ചിരുന്നു എന്നാണ്. ആ സമയത്ത് പോലും സ്ത്രീയുടെ പൂർണ്ണമായി മറ്റുള്ളവരുടെ ദൃഷ്ടി പതിക്കാതിരിക്കാൻ അങ്ങനെ ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹാബത്തൊക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് സുന്നത്തായ കാര്യമാണ്, പുരുഷന്മാർക്കത് ചെയ്യേണ്ടതില്ല എന്ന് കാണാം. ഇനി സഹോദരങ്ങളെ, ഈ സമയത്ത് അടുത്തതായി വെച്ച ഉടനെ നമ്മൾ നേരത്തെ കൊടുത്ത കെട്ടുകളുണ്ട്, മൂന്ന് കെട്ടുകളുണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ രണ്ടാണെങ്കിൽ രണ്ട്, എത്രയാണോ കെട്ടുകളുണ്ട് ആ കെട്ടുകൾ അയച്ചു കളയുക. ആ കെട്ടുകൾ അയച്ചു കളയുക, കാൽഭാഗത്തിന്റെ കെട്ടുകൾ, തലയുടെ ഭാഗത്തുള്ള കെട്ടുകൾ, അരയുടെ ഭാഗത്തുള്ള കെട്ടുകൾ, ഇത് അയച്ചു കളയുക. നമ്മൾ പറഞ്ഞു ഇതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കാനൊക്കെയാണ് അത് അയച്ചു കളയുക. അതിനുശേഷം നമ്മുടെ ആദ്യം ഷക്കിലാണെങ്കിൽ ഷക്കിൽ, അല്ലെങ്കിൽ ലഹദിലാണെങ്കിൽ, അതിനുശേഷം നമ്മൾ ഇഷ്ടിക പോലെയുള്ള കാര്യങ്ങൾ മയ്യത്തിന് മുകളിലായിട്ട് വെക്കും. കാരണം നമ്മൾ പിന്നീട് ഇടുന്ന മണ്ണ് നമ്മൾ അതിന് നേരെ മുകളിലേക്ക് ഇടുകയില്ല. ആദ്യം ഒരു അതിന് മുകളിൽ ഇഷ്ടിക നമ്മൾ അടുക്കി വെക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ല, അത് അതിനോടൊപ്പം പുല്ലുകളും മറ്റുമൊക്കെ അങ്ങനെ അതിലേക്ക് വെക്കാറുണ്ട്. ഇതൊക്കെ അതിന്റെ മയ്യത്തിനെ പുറത്തൊന്നുമല്ല, വന്യജീവികളോ മറ്റൊന്നും ആ രൂപത്തിൽ വലിച്ചിടാതിരിക്കാനൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ആ രൂപത്തിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് ചെയ്യുക. അങ്ങനെ ചെയ്ത് പിന്നീട് നമ്മൾ മണ്ണ് അതിലേക്ക് വാരിയിടുക എന്നുള്ളതാണ്. അത് നമ്മുടെ രണ്ട് കൈകൾ കൊണ്ട് ഓരോരുത്തരും മൂന്ന് മണ്ണ്, മൂന്ന് കോരൽ അതിലേക്ക് മണ്ണിടുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. പക്ഷെ ആ മണ്ണിടുന്ന സമയത്ത് പ്രത്യേകമായിട്ടൊന്നും പറയേണ്ടതില്ല. ചില ആളുകൾ പറയുന്നത് പോലെ ഒന്നാമത്തെ മണ്ണിടുമ്പോൾ മിൻഹ ഖലഖ്നാകും, രണ്ടാമത്തെ മണ്ണിടുമ്പോൾ വഫീഹ നുഈദുക്കും, മൂന്നാമത്തെ മണ്ണിടുമ്പോൾ വമിൻഹ നുഖ്രിജുക്കും താറത്തൻ ഉഖ്ര എന്നൊക്കെ പറയുന്നത് സുന്നത്തായ കാര്യമല്ല, അത് ബിദഅത്താണ്. അങ്ങനെ ഹദീസുകളിലൊന്നുമില്ല. മറിച്ച് നമ്മൾ മൂന്ന് തവണ കയ്യിൽ മണ്ണെടുക്കുന്നു, ഇങ്ങനെ ഇടുന്നു. അത് ഇടുന്നത് തലയുടെ ഭാഗത്താണ് എങ്കിൽ നല്ലത്, അതല്ല നമുക്ക് എവിടെയാണ് സൗകര്യപ്പെടുന്നത് അവിടെ മണ്ണിട്ടാൽ തരക്കേടില്ല. ഈ രൂപത്തിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സുന്നത്താണ് മണ്ണെടുത്തുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ മണ്ണ് അതിലേക്ക് ഇടുക എന്നുള്ളത്. ഇനി സഹോദരങ്ങളെ, നേരത്തെ ഉണ്ടായിരുന്ന മണ്ണ്, നമ്മൾ കുഴിച്ചിട്ടുള്ള മണ്ണ് അത് തന്നെ മതി, കബറ് മൂടുവാൻ അത് തന്നെ മതി. അത് തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് കബറ് ഒരു ചാണ് ഉയരത്തിൽ നമുക്ക് കബറ് ഉയർത്താവുന്നതാണ്. ഒരു ചാണ് വരെ കബർ ഉയർത്താവുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഉയർത്താൻ പാടില്ല. ഒരു ചാൺ ഉയർത്തുക എന്നുള്ളത് സുന്നത്താണ്. കാരണം അതൊരു കബറാണെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭൂമിയോട് നേരെ അങ്ങ് പരത്തിക്കളഞ്ഞാൽ അതൊരു കബറാണെന്ന് ആളുകൾ തിരിച്ചറിയില്ല. ചിലപ്പോൾ അതിലൂടെ ആളുകൾ നടന്നു പോയേക്കും. അല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ഒരു കബറാണെന്ന് അറിഞ്ഞാൽ നമുക്ക് അതിന് ഒരുപാട് ഉപകാരമുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് നമുക്ക് സലാം പറയാം, മക്ബറയിലേക്ക് എത്തിയാൽ. അതുപോലെ തന്നെ മഗ്ഫിറത്തിനോട് പ്രാർത്ഥിക്കാം, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കബറാണെന്ന് തിരിച്ചറിയാൻ ഒരു ചാണ് ഉയർത്താവുന്നതാണ്. എന്നാൽ നമുക്ക് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, ശത്രുക്കളുള്ള രാജ്യങ്ങളിലൊക്കെ അത് നമുക്ക് പരത്തി വെക്കാം. കാരണം ശത്രുക്കൾ, അങ്ങനെയുള്ള ശത്രുക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മുസ്ലിമീങ്ങൾക്ക്. അവർ മുസ്ലിമീങ്ങളുടെ ഖബറുകൾ അത് ഏതാണെന്ന് മനസ്സിലാക്കി മരിച്ചതിന് ശേഷവും അവരെ മയ്യത്തെടുത്തിട്ട് അതിന് ചിന്ന ഭിന്നമാക്കി നശിപ്പിക്കുകയൊക്കെ ചെയ്ത അവസ്ഥകൾ മുൻകാലത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഷാഫി മദ്ഹബുകളിലൊക്കെ ഗ്രന്ഥങ്ങളിൽ അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ശത്രു രാജ്യങ്ങളിലാണ് എങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല, ആ സുന്നത്ത് ചെയ്യേണ്ടതില്ല. അതല്ല എങ്കിൽ പൊതുവെ ഒരു ചാണ് ഉയർത്തുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഉയർത്തുക എന്നുള്ളത് പാടില്ല. അത് ശക്തമായി വിലക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് സാധാരണക്കാർക്കാകട്ടെ മഹാന്മാർക്കാകട്ടെ ആർക്കും തന്നെ പാടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ് പിൻപറ്റുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ ഈ രൂപത്തിൽ മഹാന്മാരുടേത് ഒരു ചാണിനപ്പുറത്തേക്കൊക്കെ ഉയർത്തുന്നത് കാണാൻ സാധിക്കും. എന്നാൽ വാസ്തവത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ പറഞ്ഞത് ഞാൻ നേരത്തെ കുഴിച്ച മണ്ണിൽ നിന്നും ഒന്നും തന്നെ കൂട്ടിച്ചേർക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, കാരണം അങ്ങനെ കൂട്ടിച്ചേർത്താൽ അത് ഒരു ചാണിന് അപ്പുറത്തേക്ക് എത്തിപ്പോകും, അങ്ങനെ എത്തേണ്ടതില്ല. മറിച്ച് ഒറ്റൊരു ചാൺ, അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരൊറ്റൊരു ചാൺ അത്രേ ആവശ്യമുള്ളൂ. ഇനി അതിനുശേഷം ആ ഒരു ചാണ് ആ മണ്ണ് പരത്തണോ അതല്ല കൂർപ്പിക്കണോ, ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ പറയുന്ന ഏറ്റവും നല്ലത് തസ്നീം ചെയ്യുക, ഇങ്ങനെ കൂർപ്പിക്കുക എന്നുള്ളതാണ്. തസ്തീഹിനേക്കാളും പരത്തുന്നതിനേക്കാളും നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ രണ്ട് ഭാഗത്തും ചെറിയൊരു കൂർപ്പ് പോലെ ആ രൂപത്തിലാണ് നമ്മൾ ഒരു ചാണ് വെക്കാറുള്ളത്. അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം മയ്യത്തിന്റെ തലഭാഗത്തോ മറ്റോ അവിടെ ഒരു ഖബറുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ഒക്കെ ഒരു അടയാളം വെക്കാം. ഒരു കല്ല് വെക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. ഒരു കല്ലോ മറ്റോ വെക്കുന്നത് അനുവദനീയമാണ്. ഇനി ആ കല്ലിന്റെ മുകളിൽ ഇന്നാളതാണെന്ന് തിരിച്ചറിയാൻ മാത്രം എന്തെങ്കിലുമൊക്കെ ഒരു പേര് മാത്രം എഴുതുകയാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് തെറ്റില്ല. എന്നാൽ ചിലർ അങ്ങനെ ഒന്നും തന്നെ തീരെ വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നാൽ ചില ആളുകൾ ചെയ്യുന്നത് പോലെ അവരുടെ വീട്ട് അഡ്രസ്സും അങ്ങനെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസും വേറെ ചില ആളുകൾ അത് അതിനേക്കാളും അപ്പുറത്ത്, അതാണ് നിസ്രതാവത്സവമൊക്കെ വിരോധിച്ചത് കാണാൻ സാധിക്കും. അഥവാ അവരുടെ കുറിച്ചിട്ടുള്ള മദ്ഹകൾ, അവർ ഇന്ന ഇന്ന ആളായിരുന്നു, ഇന്ന കാര്യമൊക്കെ ചെയ്യുന്ന ആളായിരുന്നു, ഇന്ന ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരുന്നു. അറബികളാണെങ്കിൽ അവരെ കുറിച്ചൊരു കവിതകളൊക്കെ രചിച്ചു വെക്കും. ഇത് തികച്ചും ഹറാമായ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം മാത്രം വെക്കുകയാണെങ്കിൽ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ ചില ആളുകൾ ചെയ്യുന്നത് പോലെ 786 എന്നൊക്കെ എഴുതുക എന്നുള്ളത് അത് എന്തല്ല, സുന്നത്തല്ല. നമ്മൾ പറഞ്ഞു വന്നത് മയ്യത്തിന്റെ അടയാളമായിട്ട് കല്ല് വെക്കുന്ന സമയത്ത് അതിൽ 786 പോലെയുള്ളത് കൊത്തിവെക്കുന്നതിൽ യാതൊരു സുന്നത്തുമില്ല. ഒന്നാമത് ഈ 786 എന്ന് പറയുന്നത് അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ കുറിക്കുന്നു എന്നതൊന്നും ഒരു അർത്ഥമുള്ള കാര്യമൊന്നുമല്ല. അത് പിൽക്കാലത്ത് ചില ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതിയിട്ട് വെക്കുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മയ്യത്തിന് കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി മനസ്സിലാകണമെങ്കിൽ നമുക്കതല്ലാത്ത മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കാം. നമ്മുടെ ഖബർസ്ഥാനിന്റെ ഇന്ന ഭാഗത്താണ്, വലതു ഭാഗത്താണ്, ഇടതു ഭാഗത്താണ്, ഇന്ന ഭാഗത്താണ് എന്നൊക്കെ നമുക്ക് അടയാളങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അതുമാത്രമേ അതിൽ ആവശ്യമുള്ളൂ. മനസ്സിലാക്കുക എന്നുള്ളത് അത്രമാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങൾ, അങ്ങനെ മറമാടി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നീട് ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്, ഈ സമയത്ത് നിങ്ങളുടെ സഹോദരൻ അവിടെ ചോദ്യം ചോദിക്കപ്പെടാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സഹോദരന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക. ഇസ്തഗ്ഫിറു ലി അഖീകും വസലൂ ലഹു ബിത്തസ്ബീഹ്. ആ ചോദ്യത്തിൽ ഉറച്ചു നിൽക്കാൻ, സ്ഥൈര്യം കിട്ടാൻ അത് നിങ്ങൾ ചെയ്യുക. ഫഇന്നഹു ആന യുസ്അൽ, ഇപ്പോൾ ഇതാ ചോദ്യം ചോദിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മയ്യത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുന്ന പ്രാർത്ഥനകൾ അത് ഏത് ലഫ്ലും ഒരാൾക്ക് ചൊല്ലാം. അള്ളാഹുമ്മ ഗ്ഫർ ലഹു, അല്ലെങ്കിൽ അള്ളാഹുമ്മ അർഹംഹു, ആ രൂപത്തിൽ അള്ളാഹുമ്മ വഅ്ഫു അൻഹു, അള്ളാഹുമ്മ ഉർസുഖുഹു അസ്സബാത്, അതുപോലെയുള്ള കാര്യങ്ങൾ. ഇനി അത് ഒരാൾക്ക് അറിയില്ലായെങ്കിൽ മലയാളത്തിൽ ഒരാൾക്ക് ദുആ ചെയ്യാം. എന്നാൽ നമ്മൾ നാട്ടിൽ കാണുന്നത് പോലെ ഈ രൂപത്തിൽ ഒരാൾ ചൊല്ലിപ്പറയുക, ബാക്കിയുള്ള ആളുകൾ ഏറ്റുപറയുക എന്നുള്ളത് സുന്നത്തിനെതിരാണ്. അത് ബിദഅത്ത് കാര്യമാണ്. അത് പല തൗഹീദുള്ള ആളുകൾ പോലും വീഴ്ച വരുത്തുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതില്ല. പല ആളുകളും ഇങ്ങനെയാണ് ധരിക്കുക. പൊതുവെ തന്നെ നമ്മളെ കുറിച്ച് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഒരു പോത്തിനെ കുഴിച്ചിടുന്നത് പോലെയാണ് ഈ വഹാബികൾ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഈയൊരു രംഗത്തെങ്കിലും നമ്മളൊന്ന് ഉഷാറാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ആകെ മോശമാക്കി പറയും എന്നൊക്കെ ധരിച്ച് ചില ആളുകൾ ഇവിടെ നല്ല ഉഷാറാക്കിയിട്ട് ജമാഅത്തായിട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ ജമാഅത്തായി ചെയ്യാൻ യാതൊരു തെളിവുമില്ല. മറിച്ച് സാധാരണ അള്ളാഹുവിനോട് എങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യാറുള്ളത്? ബാങ്കിന് ഇഖാമത്തിന്റെ ഇടയിൽ നമ്മൾ എങ്ങനെയാണ് ദുആ ചെയ്യാറുള്ളത്? ഒച്ചത്തിലാണ് ദുആ ചെയ്യുക? അല്ല, ഓരോരുത്തരും ദുആ ചെയ്യുക. ഓരോരുത്തരും അല്ലാഹുമ്മ ഗ്ഫർ ലഹു, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുമ്മ അഇദ്ഹു മിൻ അദാബിൽ ഖബർ, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റൻ ജംബൈഹി, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ്. ഇത് ഓരോരുത്തർക്കും ദുആ ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ലഫ്ള് ഇതേ തർത്തീബിൽ തന്നെ വേണമെന്നില്ല, കാരണം ഹദീസിൽ അങ്ങനെ വന്നിട്ടില്ല. മറിച്ച് ഈ തസ്ബീത്തിനെ ചോദിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് അള്ളാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അതിന് മുനാസിബായിട്ട് അതിന് യോജിച്ചിട്ട് ഒരു ദുആ പണ്ഡിതന്മാർ പറഞ്ഞു തന്നത്. അതല്ലാതെ ഹദീസിൽ വന്ന ദുആ അല്ല അത്. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ട് ദുആ ചെയ്യണം. അതാണ് വേണ്ടത്. നമ്മൾ നാട്ടിൽ ഇപ്പോൾ പൊതുവെ നടക്കുന്നത് അങ്ങനെയല്ല. 99% സ്ഥലത്തും അങ്ങനെയല്ല. നമ്മളത് മാറ്റേണ്ടതുണ്ട്. അത് തെറ്റാണ്. നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇത് ഒരാൾ ദുആ ചെയ്യും, ആരംഭിക്കും, അയാൾ എപ്പോഴാണോ തളരുന്നത് അത് അപ്പോൾ എല്ലാവരും നിർത്തുക, അപ്പോൾ തിരിച്ചു. അങ്ങനെയല്ല. ചില ആളുകൾക്ക് ഒരുപാട് നേരം ദുആ ചെയ്യാൻ പറ്റും. ചില ആൾ കുറച്ച് നേരം തിരക്കിട്ട് പോകേണ്ട ആൾ കുറച്ച് നേരം ദുആ ചെയ്താൽ മതി. ഓരോരുത്തർക്കും സാധിക്കുന്ന അത്ര സമയം അവിടെ ചെലവഴിച്ചുകൊണ്ട് ദുആ ചെയ്യുക, അതാണ് അതിന്റെ സുന്നത്ത്. അതല്ലാതെ കൂട്ടമായി ദുആ ചെയ്യുക എന്നുള്ളതല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലരും വീഴ്ച വരുത്തുന്നതായതുകൊണ്ടാണ് അല്പം വിശദീകരിച്ച് പറഞ്ഞത്. അത് ശ്രദ്ധിക്കുക. അത് ജമാഅത്തായി ചെയ്യേണ്ട കാര്യമല്ല. ഇത്രയുമാണ് നമുക്ക് അവിടെ മയ്യത്തിനെ മറമാടി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. പിന്നീട് അവിടെ ഒരു ബിദഅത്ത് നടക്കാറുണ്ട്, തൽഖീൻ ചെയ്യുക എന്നുള്ളത്. തൽഖീനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വളരെ ദുർബലമായ ഒരു ഹദീസാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മയ്യത്തിന് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ തൽഖീൻ ചെയ്യുക എന്നുള്ളത് ബിദഅത്തായ കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. എൻ സഹോദരങ്ങളെ, പിന്നീട് നമ്മൾ പൊതുവിൽ ഖബർസ്ഥാനിൽ പാലിക്കേണ്ടതായ ചില മര്യാദകളുണ്ട്. നമ്മൾ ഈ മറമാടുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക, ഖബറിന് മുകളിലൂടെ നമ്മൾ നടക്കാൻ പാടില്ല. പല ആളുകളും ഇതിൽ വീഴ്ച വരുത്താറുണ്ട്. നമ്മളൊരു ഖബറിലേക്ക് മണ്ണിടാനും അതിന് ചുറ്റുമൊക്കെ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെ ഖബറുകൾ ഉണ്ടാകും. കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുന്നത്തെ ആഴ്ചയും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ മറമാടപ്പെട്ട ഖബറുകൾ അവിടെ ഉണ്ടാകും. പല ആളുകൾ അതിന്റെ മുകളിലായിരിക്കും. അതിന്റെ മുകളിൽ നിന്നിട്ടായിരിക്കും ഈ മറമാടുന്ന കാര്യം നോക്കുന്നത്. മറമാടുന്ന കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അതിന് ഈ ഹറാം ചെയ്യാൻ പാടില്ല. ഖബറിന് മുകളിലൂടെ നടക്കാൻ പാടില്ല. ഖബറിന് മുകളിൽ ഇരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ധാരാളം കാണാൻ സാധിക്കും. നിങ്ങൾ ഖബറിന് മുകളിൽ ഇരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ നിങ്ങളൊരു ശരീരത്തിൽ തീക്കട്ടയുടെ മുകളിൽ പോയി ഇരുന്നിട്ട് ആ തീക്കട്ട നിങ്ങളുടെ ശരീരത്തിൽ തുണിയെ കരിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തലാണ്. കാരണം അത്രയും ഗൗരവമുള്ള കാര്യമാണ് എന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് അതിന് മുകളിൽ ചവിട്ടുന്നതും അതിനു മുകളിൽ നടക്കുന്നതും എല്ലാം വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിമിന്റെ ഖബർ അത് എല്ലാ സമയത്തും ആദരിക്കപ്പെടേണ്ട കാര്യമാണ്. അതിനെ നമ്മൾ ചവിട്ടാനോ അതിലൂടെ നടക്കാനോ ഒന്നും പാടില്ല. ഖബറിന് ഇപ്പുറത്തൂടെ വഴിയിലൂടെയാണ് നടക്കേണ്ടത്. ഖബറിനെ ചവിട്ടിയിട്ട് ഉള്ള നടക്കൽ അത് ശ്രദ്ധിക്കണം, അത് പാടില്ലാത്ത കാര്യമാണ്. പിന്നീട് സഹോദരങ്ങളെ, ഖബറിന്റെ അടുക്കൽ പോയി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അത് ബിദഅത്തായ കാര്യമാണ്, അത് സുന്നത്തല്ല. വളരെ വ്യക്തമായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബർ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ മക്ബറകളാക്കാൻ പാടില്ല. എന്നിട്ട് എന്താണ് വീട്ടിൽ ചെയ്യാൻ പറഞ്ഞത്? ഇന്ന ശൈത്താന യൗഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും പിശാജ് വിരണ്ടോടും. സഹീ മുസ്ലിമിനുള്ള ഹദീസാണ്. ഇതിൽ നിന്നുമാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നിങ്ങൾ വീട് കവറാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താണ് ചെയ്യാൻ പറഞ്ഞത്? ഖുർആൻ ഓതണം. അപ്പൊ മക്ബറയിൽ നിന്ന് ഖുർആൻ ഓതാൻ പാടില്ല, അതുപോലെ നിങ്ങൾ വീടാകാൻ പാടില്ല, മറിച്ച് വീട്ടിൽ ഖുർആൻ പാരായണം വേണം. അപ്പോൾ മക്ബറയിൽ ഖുർആൻ പാരായണം പാടില്ല എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ ഹദീസ്. അതുകൊണ്ട് ചില ആളുകൾ ചെയ്യുന്നത് പോലെ വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം മക്ബറയിൽ പോയി ഒരു യാസീൻ ഓതുക, അല്ലെങ്കിൽ അങ്ങനെ സൂറത്ത് ഓതുക, ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് വളരെ ബിദഅത്തായ കാര്യമാണ്. അതുപോലെ ഖബർ സന്ദർശിക്കുന്ന സമയത്തുള്ള ബിദഅത്തുകളാണ് ചില ആളുകൾ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി തിരഞ്ഞെടുക്കുക, വേറെ ചിലർ പെരുന്നാളിന്റെ ദിവസം പ്രത്യേകമായി തിരഞ്ഞെടുക്കുക. അങ്ങനെ ഒരു ദിവസവും ഹദീസുകളിൽ എവിടെയും വന്നിട്ടില്ല. മറിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഖബർ സിയാറത്ത് അനുവദനീയമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഖബർ സിയാറത്ത് അനുവദനീയമായ കാര്യമാണ്. ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ദുആയുണ്ട്, നിങ്ങൾക്ക് തന്ന ആ ബുക്കിൽ അതിൻ്റെ ദുആ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിശദീകരിക്കാനുള്ള സമയമില്ല. ആ ദുആയിൽ നിങ്ങൾ പഠിക്കുക, അസ്സലാമു അലൈക്കും അഹ്ലു ദിയാരി വൽ മുഅ്മിനീൻ വൽ മുസ്ലിമീൻ വഇൻ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകും അൽആഫിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങളുടെ മരണം ഓർമ്മിപ്പിക്കുന്ന ഒരു ദുആ തന്നെയാണ് ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം എന്നത് തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനും നാളെ ഇവിടെ വന്ന് കിടക്കേണ്ടവനാണ്, ഈ അവസ്ഥ എനിക്കും ഉണ്ടാകും. ഇന്ന് ഞാൻ നല്ല എ സി കാറിലാണ്, എ സി വീട്ടിലാണ്, എന്റെ റൂമിലും എല്ലാം തന്നെ നല്ല രൂപത്തിലാണ്, എന്റെ വസ്ത്രം ഇതാണ്. പക്ഷെ നാളെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഖബർ ജീവിതം എനിക്കുണ്ട്. ആ ഖബർ ജീവിതം ഒന്നുകിൽ സ്വർഗത്തിലെ പുങ്കാവനത്തിൽ ഒന്നായിരിക്കും, അല്ലെങ്കിൽ നരകക്കുഴിയിൽപ്പെട്ട ഒന്നായിരിക്കും. ഇതിലേതു വേണമെന്ന് തീരുമാനിക്കാനുള്ള സമയമാണിത്. അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ട സമയമാണെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഖബർ സിയാറത്ത് അത് ദീനിൽ ഷറാക്കിയിട്ടുള്ളത്. അതല്ലാതെ അവിടെ പോയി ഖബറാളികളോട് പ്രാർത്ഥിക്കാനോ, ഖബറിലുള്ള ആളുകളോട് സഹായം തേടാനോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാനോ, ഹത്തപ്പോലെ ഉണ്ടാക്കാനോ, ഇതിനൊന്നും തന്നെയല്ല. ഇതെല്ലാം ബിദഅത്തായ കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അവസാനമായി സഹോദരങ്ങളെ, തഅസിയത്ത് എന്ന് പറഞ്ഞാൽ അത് മരിച്ച ആളുകളുടെ ബന്ധു വീട്ടുകാർക്ക് സമാശ്വസിപ്പിക്കുന്നതുമായ വചനങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണോ നാട്ടിലുള്ള പൊതുവേ ഉള്ള രീതി അത് ചെയ്യാവുന്നത്. അതിന് പ്രത്യേകമായ വാചകങ്ങളോ ഒന്നും വന്നിട്ടില്ല. മറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുസ്ലിമിനെ കുറിച്ച് അവന് മരണപ്പെട്ട് കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മരണപ്പെടുന്ന സമയത്തൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക. ഒരു ചെറുപ്പക്കാരനായ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടാൽ അവരെ അവളുടെ ആ കുടുംബക്കാർ പോയി അവളെ ആശ്വസിപ്പിക്കണം. അതുപോലെ ഭാര്യ നഷ്ടപ്പെട്ടാൽ ഭർത്താവിനുണ്ടാകും. അതുപോലെ ആരുമാകട്ടെ, അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മനസ്സിനൊരു സ്ഥൈര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനെ കുറിച്ചും അതുപോലെ അന്ത്യദിനത്തെ കുറിച്ചും നമ്മളെല്ലാം മടങ്ങേണ്ടവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് അവർക്ക് ക്ഷമ കിട്ടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണ് തഅസിയത്ത് എന്ന് പറയുന്നത്. അതിന് ഇത്ര ദിവസം വരെ എന്നില്ല, 3 ദിവസം വരെ എന്നില്ല. എപ്പോൾ വേണമെങ്കിലൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോകാം. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കണ്ടപ്പോഴും ആൾ വളരെ ദുഃഖത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവിടെ ഒന്ന് വീണ്ടും ഒരു പഴയ രൂപത്തിലേക്ക് അവരുടെ കാര്യങ്ങളൊക്കെ റെഡിയാകുന്നത് വരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിനൊരു പ്രത്യേക സമയമോ പ്രത്യേക തീയതിയോ പ്രത്യേക രീതികളോ ഒന്നുമില്ല. അത് സാധാരണഗതിയിൽ എങ്ങനെയാണ് ആവശ്യമുള്ളത് ആ രൂപത്തിൽ തഅസിയത്തിന്റെ വാക്കുകൾ, സമാശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുക. ഇതാണ് തഅസിയത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 2 ദിവസത്തെ മജ്ലിസ് നാളെ ആഖിറത്തിൽ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാക്കി തീർക്കുമാറാകട്ടെ. ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ അബദ്ധങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ, മനസ്സിലായ ആളുകളുണ്ട് എങ്കിൽ സൂചിപ്പിച്ചാൽ അത് തിരുത്തേണ്ട പ്രകാരം തിരുത്താവുന്നതാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞതുപോലെ ഇവിടെ ചോദിക്കാം, അത് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ലാ. അതുപോലെ ഈ ക്ലാസ്സിൻ്റെ 2 ക്ലാസ്സിൻ്റെയും ഓഡിയോ നിങ്ങൾക്ക് ഹിഷാദിനെ സമീപിച്ചാൽ ആ ഓഡിയോ വേണമെങ്കിൽ അത് ലഭിക്കും. ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും നിങ്ങൾക്ക് അത് ദൂരീകരിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.